സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഓർമ്മ വന്നൊരു കാര്യം ഇതായിരുന്നു. അതായത് ഈ സാധാരണ ചർച്ചകളിലൊക്കെ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ പറയാറുള്ളൂ, സാധാരണ ചർച്ചകളിലൊക്കെ അവസാനിപ്പിക്കുമ്പോൾ ഒരു ആശീർവാദം പറയും അല്ലേ? എന്താണെന്നറിയാം ആശീർവാദം? ബെനഡിക്ഷൻ, ഫൈനൽ ബെനഡിക്ഷൻ. എല്ലാവർക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു സമയമാണ് ആശീർവാദം. ഓക്കെ, എന്താണ് ആശീർവാദം? പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ദ ലവ് ഓഫ് ദ ഫാദർ, ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ഫെലോഷിപ്പ് of the Holy Spirit with us. എന്തിനാ ഇത് അവസാനം ഇത് പറഞ്ഞു വിടുന്നേ? ഈ ആശീർവാദം അത് ട്രഡീഷൻ ആയതുകൊണ്ടാണ് നമ്മൾ എല്ലാ ആഴ്ചയിലും പറയാത്തത്. കാരണം അതെങ്ങനെ എന്നെ പറഞ്ഞത്, അത് പറഞ്ഞിട്ട് എന്റെ വില പോയി. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു സമയമായിട്ട് അവസാനം ഓക്കെ ആശീർവാദം പറഞ്ഞു പോകുന്നു. പക്ഷെ അത് പറഞ്ഞു വിടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഒരു കാര്യം ബ്രദർ പറഞ്ഞു, വേറെ പറഞ്ഞ കാര്യം ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അതാ ഇത്ര നേരം പ്രസംഗിച്ചേ എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തുവിന്റെ കൃപയെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, അതുമായിട്ട് വേണം മടങ്ങിപ്പോകാൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ത്രൂ ഔട്ട് ദ വീക്ക് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് യേശു കർത്താവിന്റെ കൃപ. അവിടുന്ന് എന്താണ് നമ്മിൽ ചെയ്തത്? ക്രിസ്തുയേശുവിൽ നാം പരിപൂർണരായിരിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ മരണത്താൽ നമുക്ക് കിട്ടിയ കൃപ എന്താണ്? ഇതിനെക്കുറിച്ചുള്ളൊരു ധ്യാനം, ഇതിനെക്കുറിച്ചുള്ളൊരു ബോധ്യം, ഇതിനെക്കുറിച്ചുള്ളൊരു കൺവിക്ഷൻ, അത് ത്രൂ ഔട്ട് ദ ഡേ, ത്രൂ ഔട്ട് ദ വീക്ക്, ദാറ്റ് ഗിവ്സ് ജോയ്, ദാറ്റ് ഗിവ്സ് എ സ്ട്രെങ്ത്. അത് നമുക്ക് സന്തോഷം തരും, അത് നമുക്ക് ജയം തരും, അത് നമുക്ക് ഉത്സാഹം തരും. അപ്പോൾ ഭാരങ്ങൾ മാറിപ്പോവും. മറ്റ് രണ്ട് കാര്യമുണ്ട്, അതിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. പിതാവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്ന കാര്യം ഈ പിതാവിൻ്റെ സ്നേഹം എന്നുള്ള തുടങ്ങുന്നേ. അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ സ്നേഹമില്ലെന്നാണല്ലോ, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സ്പെസിഫിക്കായിട്ട് ഈ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വാക്യം നമുക്ക് വായിക്കാം. ജൂഡ് വേഴ്സ് 1, യൂദായുടെ ലേഖനം അതിൻ്റെ ഒന്നാമത്തെ വാക്യം.
യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു.
ബിലവഡ് ഇൻ ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട്. ഇപ്പൊ പിതാവിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറയുന്നത് പിതാവിന്റെ സ്നേഹം. പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ഐ ആം ലവ്ഡ് ബൈ ഗോഡ് ദ ഫാദർ. എന്റെ പിതാവിന്റെ സ്നേഹം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എനിക്ക് ഈ ഹിന്ദി പാട്ട് അർത്ഥം മൊത്തം അറിയാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനർ അർത്ഥം കൽപ്പിച്ചാണെന്ന് അറിയാൻ മേല. ചില അർത്ഥം മനസ്സിലാക്കാത്തപ്പോൾ ഞാൻ എൻ്റെ അർത്ഥം അങ്ങോട്ട് ഇടും. ഇനി അത് ശരിയാണെന്ന് അറിയാമല്ലോ, ഇടയ്ക്കിടയ്ക്ക് സഹോദരന്മാരുടെ ഒക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. അതിൽ ഇന്ന് പാടിയൊരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. ഡാൽ ബൻഗർ മുച്ചേ ബജാത്താ ഹേ ജബ് മേ പുകാരും ദൗഡ് ആത്താ ഹേ ജബ് മേ ഗിരും മുച്ചേ ഉടാത്താ ഹേ. ഈ ഡാൽ ബൻഗർ മുച്ചേ ബജാത്താഹു എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്താ നിഴലായിട്ട് എന്നെ പിന്തുടരും, ഞാൻ വിളിക്കുമ്പോൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എഴുതിയിരിക്കുകയാണ്, വിളിക്കും മുൻപേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും. എൻ്റെ ഹൃദയത്തിൻ്റെ ധൈര്യം അതാ. ഞാൻ രാവും പകലും ചിന്തിക്കുന്നൊരു ചിന്തയുണ്ട്, എന്താണെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ചിന്തകളാ എൻ്റെ ധ്യാനം. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, തെസ്സലോനിക്കയിൽ ഇതേ കാര്യം പറഞ്ഞു, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ. ഇതിടക്കിടക്കിടക്ക് എല്ലാവരും ഇത് യൂദായോട് എഴുതിയിരിക്കുകയാണ്, യോഹനൻ എന്ന് എഴുതിയിരിക്കുന്നു. നോക്കാം, ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3, നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കി കേട്ടോ. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 3 വേഴ്സ് 1,
കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു.
ഹൗ ഗ്രേറ്റ് എ ലവ്, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. കാൺമീൻ, ഏ എത്ര വലിയ സ്നേഹം. എന്താ ഈ സ്നേഹം? ഒറ്റ കാര്യമോ? എന്താണെന്നറിയാമോ? നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പിതാവിന്റെ സ്നേഹമതാ. നിങ്ങൾക്കറിയാം പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡിഫറൻസ് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ റെവലേഷൻ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് എന്താണെന്നറിയാമോ? ഇറ്റ് ഈസ് ഗോഡ് ഈസ് അവർ ഫാദർ. പഴയ നിയമത്തിലെ ഇസ്രായേലിൽ അവിടെ പിതാവ് എന്നുള്ള വാക്കുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണെന്നറിയാമോ? ഇസ്രായേലിന്റെ പിതാവ്. അങ്ങനെയാ, ഇസ്രായേൽ മൊത്തത്തിലൊരു കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ ദൈവം അതിൻ്റെ പിതാവാ. പക്ഷെ പുതിയ നിയമത്തിന്റെ പ്രത്യേകത, ഓരോ ഇൻഡിവിജ്വലിനും യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട്, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എനിബഡി ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സിമ്പിൾ വാക്യമാ, പക്ഷെ അതിൻ്റെ ആഴം ഭയങ്കരമാ. ഈ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പൊസിഷൻ മാറി, ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? പിതാവിൻ്റെ സ്നേഹം എൻ്റെ മേലുണ്ട്, മാറ്റമില്ലാത്ത സ്നേഹം, മാറിപ്പോകാത്ത സ്നേഹം, ഓരോ നിമിഷവും ആ സ്നേഹം. അത് ഓർക്കാത്തതാ അസമാധാനക്കേടിൻ്റെ ഒരു കാര്യം. ഞാൻ പറയട്ടെ, ഇടക്കിടക്ക് ഓർക്കണം. ഓ മൈ ഗോഡ്. ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും അതിനേക്കാളും ഓർക്കുന്നത് എനിക്ക് എൻ്റെ ബലഹീനത, എൻ്റെ കുറവ്, എൻ്റെ പോരാട്ടം. ഞാൻ പറഞ്ഞു, അതൊക്കെ വിട്, അതൊക്കെ ഇവിടെ കിടക്കട്ടെ, അതൊക്കെ ശരിയാക്കാന്നേ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നു, യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ പിതാവിൻ്റെ സ്നേഹഭാജനമാണ് ഞാൻ. ഐ ആം ദ ബിലവഡ് ഓഫ് ഫാദർ. എന്നെ നോക്കി പിതാവ് വിളിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയാമോ? ദിസ് ഈസ് മൈ ബിലവഡ് സൺ, ദിസ് ഈസ് മൈ ബിലവഡ് ഡോട്ടർ. അതാ ദൈവത്തിൻ്റെ സ്നേഹം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് മനോഹരമായ ഒരു ഉപമയും പറഞ്ഞു വെച്ചു. അത് ആ ഉപമ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് മനസ്സിലാകത്തില്ലായിരുന്നു, ഈ സ്നേഹത്തിൻ്റെ ആഴം എന്താന്ന്. നമുക്കറിയാം ധൂർത്തപുത്രൻ്റെ ഉപമ. പണ്ടൊരു പ്രസംഗം കേട്ടപ്പോഴത്തേന് പ്രസംഗിച്ച ആൾ പറഞ്ഞു, ധൂർത്തപുത്രൻ്റെ ഉപമയല്ല, ധൂർത്തനായ പിതാവിൻ്റെ ഉപമയാ സ്നേഹം, ധൂർത്തടിച്ച പിതാവിൻ്റെ ഉപമ. ഇറ്റ്സ് അബൌട്ട് എ പ്രോഡിഗൽ ഫാദർ. ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് കാണിക്കാൻ വേണ്ടി യേശു പറഞ്ഞു പോയി. ഞാൻ വിചാരിക്കുക, ആ ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ബൈബിൾ അപൂർണമായി പോയനെ, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് മിസ്സായി പോയനെ. ഇഫ് ജീസസ് ഡിഡ്ന്റ് ടെൽ അബൌട്ട് ദാറ്റ് പാരബിൾ ഓഫ് ദ പ്രോഡിഗൽ സൺ, യു വുഡ് ഹാവ് മിസ്ഡ് സംതിങ് വെരി ഇമ്പോർട്ടൻ്റ്.
സകലവും നശിപ്പിച്ച് മടങ്ങി വരുന്ന മകനെ കണ്ടിട്ട് എഴുതിയിരിക്കുകയാണ്, പിതാവ് ദൂരത്തു നിന്നേ അവനെ കണ്ടു.
യേശുവിന്റെ ലാംഗ്വേജ് ഭയങ്കര എന്താണ്, വിവിഡ് ലാംഗ്വേജ്.
descriptive language, the powerful language. എന്തൊരു ലാംഗ്വേജാ അത്! യേശു പറഞ്ഞു 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 വരികയാ, ഇവൻ സകലവും ദൂർത്തടിച്ചു, സകലവും നശിപ്പിച്ചു, വേശിമാരോടുകൂടെ മുതൽ നശിപ്പിച്ചു കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. അപ്പൻ വേണ്ട എന്ന് പറഞ്ഞാൽ മധ്യ പൂർവ്വദേശത്ത് സ്വത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്പം മരിച്ചെന്നാ. ചില അപ്പന്മാർ പറഞ്ഞിട്ടില്ലടാ, ഞാൻ ചത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണിച്ചു, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴത്തേനും ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ, അപ്പോ എനിക്ക് സ്ഥലം വേണം, എന്റെ പ്രോപ്പർട്ടി വേണം എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? എന്നെ സംബന്ധിച്ച് അപ്പൻ മരിച്ചുപോയി. അങ്ങനെ ഇസ്രായേല് ഈ കോണ്ടെക്സ്റ്റ് വേണം അത് ചിന്തിക്കാൻ. അപ്പൻ മരിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി ആ മനുഷ്യൻ, സകല മുതലും ദൂർത്തടിച്ചു കളഞ്ഞവൻ, അവൻ ചെയ്യാത്ത പാവങ്ങളില്ല. അങ്ങനെ ചേട്ടൻ പറഞ്ഞു. അവനൊന്ന് തിരിച്ചു വന്നപ്പോൾ എഴുതിരിക്കുകയാണ്, ദൂരത്ത് നിന്ന് തന്നെ പിതാവ് അവനെ കണ്ടു. അടുത്തതാണ് ഭയങ്കര ത്രില്ലിംഗ് സ്റ്റോറിയിലെ ത്രില്ലിംഗ് സംഭവം. എനിക്ക് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഏറ്റവും പ്രസംഗിക്കാൻ ഇഷ്ടമുള്ളത് ഈ പ്രോഡിഗൽ സണ്ണിൻ്റെയാണ്. പക്ഷെ നമ്മുടെ സൗരന്മാരാരെങ്കിലും ഒക്കെ ചാടി ഇത് പ്രസംഗിക്കും, നമ്മൾ പലപ്പോഴും ഇത് പ്രസംഗിക്കാനായിട്ട് സമയം കിട്ടത്തില്ല ഈ ക്യാമ്പുകളിലൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ത്രില്ലടിച്ച് പ്രസംഗിക്കുന്നത് ഈ പ്രോഡിഗൽ സണ്ണിൻ്റെയാണ്. എഴുതിയിരിക്കുകയാണ്, എന്തിലും എന്നാലും ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആ ഭാഗം എടുത്തൊന്ന് റിപ്പീറ്റ് ചെയ്യാം, കാരണം അല്ല റിപ്പീറ്റ് ചെയ്തതിൽ എനിക്കൊരു സ്വസ്ഥതയില്ല. കാരണം ദൂരത്ത് നിന്ന് കണ്ണേ അപ്പൻ അവനെ കണ്ട് എഴുതിയിരിക്കുകയാണ്, ഓടിച്ചെന്നു. മകനെ കുറിച്ച് പറയണം, മകൻ പതിയെ നടന്നു വരുന്നു, കുറ്റബോധാൽ തലകുനിച്ച് നിരാശപ്പെട്ട്, എന്ത് സംഭവിക്കുമെന്നറിയാതെ നിരാശപ്പെട്ട് തലകുനിച്ച് നടന്നു വരുന്ന മകൻ, ഓടിച്ചെല്ലുന്നേ അപ്പൻ. നമുക്കറിയാം നമ്മുടെ കൾച്ചറിന്റെ നമുക്കറിയാം എന്നറിയാമോ, ഈ സാധാരണ പ്രായമുള്ളവരൊന്നും ഓടാറില്ല, ഓടുവോ? ഇല്ല, ഓടുന്നൊരു നാണക്കേട. പ്രായമുള്ളവർക്ക്, പിള്ളേർക്ക് ഓടും, പ്രായമുള്ളവർ വളരെ ചുരുക്കം ഓടാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നമ്മൾ സാറിന് ശ്രദ്ധിക്കാറില്ല ആരെയും, അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം പ്രായമുള്ള ആൾക്കാർ അങ്ങനെ ഓടാറില്ല. എൻ്റെയൊക്കെ ഓട്ടം കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അപ്പൻ ഓടിച്ചെന്നു. നോക്കി നിൽക്കുന്ന നാട്ടുകാരുണ്ട്, അതിനെക്കുറിച്ച് അവിടെ എഴുതിയിട്ടില്ല. ഇച്ചിരി ഇമാജിനേഷൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മനസ്സിലാക്കാം. അപ്പൊ നാട്ടുകാർ നോക്കുകയാണ്, അപ്പൻ ഓടിച്ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം വിചാരിച്ചെന്നറിയാമോ, ഒരൊറ്റ പൊട്ടിരി രണ്ട് പൊട്ടിക്കും എടാ. പക്ഷേ സംഭവിച്ചത് അപ്പൻ ഓടിച്ചെന്നു. അവൻ പതിയെ ഡയലോഗുകളെല്ലാം ഇങ്ങനെ കണാപ്പാടമൊക്കെ പഠിച്ച് റിഹേഴ്സ് ചെയ്ത് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്, അപ്പാ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അപ്പനത് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. വാക്യം ശ്രദ്ധിച്ച് വായിച്ചറിയാം, അപ്പനത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയാൻ അപ്പൻ സമ്മതിച്ചില്ല. കാരണം കൂലിക്കാരനെ പോലെ അല്ലേ അവനെ കൊണ്ടുവരുന്നത്, അവനെ മകനെ പോലെ മടക്കി സ്വീകരിക്കുക. എഴുതിയിരിക്കുകയാണ്, അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് തെരുതെരെ ചുംബിച്ചു. കിസ്ഡ് കണ്ടിന്യൂസ്ലി. അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക. ഞാൻ വിചാരിക്കുന്നത് സാധാരണഗതിയിൽ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ കെട്ടിപ്പിടിച്ചു നോക്കും അല്ലേ. ഇനി അഥവാ അപ്പന്മാരൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണെങ്കിൽ വളരെ റെയറായിട്ടൊക്കെയാണ്, അതൊക്കെ ചെറിയ ഓഫീഷ്യലൊക്കെയാണ്. ആ സ്തോത്രം, ചെറിയൊരു ഉമ്മയൊക്കെയാണ് കൊടുക്കുന്നത്, റെയറാ. കാരണം അങ്ങനെ ഒരു 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 കൾച്ചറൽ ബാരിയർ നമുക്കൊക്കെ ഉണ്ടല്ലേ അല്ലേ. എനിക്കറിവിട്ടിരിക്കുന്ന ഒരു 90% ആൾക്കാരും അങ്ങനെ കെട്ടിപ്പിടിക്കുന്നവരൊക്കെ അല്ല. ഇനി അഥവാ കെട്ടിപ്പിടിച്ചാൽ ഒരു ഫോർമുല. ആ ഓക്കെ, ഇതെഴുതിയിരിക്കുകയാണ്, ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് തെരുതരാ ചുംബിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ അപമാനപാത്രമായിട്ട് പിതാവ് നിൽക്കുക. കാരണം എന്നെ പറഞ്ഞറിയാവോ, നാട്ടുകാരനെ പറയും ഇത്രയും ഒരു മോശക്കാരൻ്റെ അപ്പനില്ല. കാരണം നശിപ്പിച്ച് മുടിച്ച് തേച്ച് കഴുകി ഒരുവൻ മടങ്ങി വന്നപ്പം അവനെ സ്വീകരിച്ചെന്ന് മാത്രമല്ല, സാർ നമ്മളൊക്കെയാണ് എന്ത് ചെയ്തേനെ, അപ്പന്മാരാണ് ഒത്തിരി പേരോടുണ്ട്, എന്ത് ചെയ്തേനെ, എല്ലാം നശിപ്പിച്ച് തേച്ച് മടങ്ങി വന്നു, എന്ത് ചെയ്തേനെ, കുറച്ച് ദിവസം മിണ്ടത്തില്ല അറ്റ്ലീസ്റ്റ് അല്ലേ, കുറച്ച് ദിവസത്തേന് നമുക്ക് നമ്മുടെ ഒരു വേറെ അടിയൊന്നും കൊടുത്തില്ലെങ്കിലും കുറച്ച് ദിവസത്തേന് മകൻ ഇതുവഴി കയറി വരുമ്പം അതുവഴി അങ്ങോട്ട് നോക്കിക്കൊണ്ട് അപ്പം പോകും. പക്ഷെ യേശു ഇവിടെ മൊത്തം പാരമ്പര്യങ്ങളെയും വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് പിതാവിന്റെ സ്നേഹം എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യുക. എന്താണ് ആ പിതാവിന്റെ സ്നേഹം, അതിന്റെ ആഴമെന്താ? എഴുതിരിക്കണം, അവന്റെ കഴുത്തിലോട്ട് കെട്ടിപ്പിടിച്ച് തെരുതരാ ചിമ്പിച്ചു.
അവിടെ കൊണ്ട് തീർന്നില്ല. ജോലിക്കാരോട് പറഞ്ഞു, അവനെ വസ്ത്രം കൊണ്ടുവരുവിൻ, പുതിയ വസ്ത്രം. അവൻ്റെ കൈക്ക് മോതിരം ഇടുവിപ്പീൻ, കാലിന് ചെരുപ്പിടുവിക്കുവീൻ, തടിപ്പിച്ച കാളക്കുട്ടി അറക്കുവീൻ. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇതാ പിതാവിൻ്റെ സ്നേഹം. ഈ നമുക്കൊരു ബാരിയർ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ, ലിസൺ ടു മീ കെയർഫുള്ളി. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ബാരിയർ എന്നറിയോ, നമ്മുടെ ഈ അപ്പൻ്റെ സ്നേഹം എന്നൊക്കെ പറയുമ്പം നമ്മുടെ അപ്പന്മാരുടെ സ്നേഹത്തിനൊക്കെ ഒരു ഇച്ചിരി കുഴപ്പമുണ്ട്. അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ബാരിയറാണ്. ഈ പല അപ്പന്മാരും സ്നേഹം ഉണ്ടെങ്കിലും പ്രകടിപ്പിക്കുന്നവരല്ല. സ്നേഹമൊക്കെ ഉള്ളി വെച്ച് ഇങ്ങനെ ഇരിക്കുക. അതുകൊണ്ട് നമുക്കധികം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ നിങ്ങളുടെ ആരോട് ചോദിച്ചാലും, എൻ്റെ പിള്ളേരോട് ചോദിച്ചാലും തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആരോട് ഇവിടെ ചോദിച്ചാലും അവരുടെ മനസ്സിലെ അപ്പൻ ഇച്ചിരിയും കൂടെയൊക്കെ കുറേയും കൂടെയൊക്കെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരെല്ലാവരും, അല്ല വേണ്ട പോലെ സ്നേഹിച്ചില്ല എന്നുള്ള കംപ്ലൈൻറ്റ്, അല്ലെങ്കിൽ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്നുള്ള ചിന്ത, ഇതൊക്കെയുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. സ്നേഹമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇത് വായിച്ചാലും നമുക്ക് ഇത്രത്തോളം ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തെരുതരാ ചുംബിച്ച് പുതിയ വസ്ത്രം കൊടുത്ത് മോതിരം കൊടുത്ത് കാലിന് ചെരുപ്പ് കൊടുത്ത് വലിയൊരു സെലിബ്രേഷനൻ ആചരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് എ ബാരിയർ. അതിന് ദൈവം ചെയ്തൊരു കാര്യമുണ്ട്. ഇതെത്ര പറഞ്ഞാലും ഈ സ്നേഹം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിന് ദൈവം ചെയ്തൊരു ഭംഗിയായൊരു കാര്യമുണ്ട്. അതാണ് ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ കോറത. എന്തെന്നറിയാമോ, റോമൻസ് 5:5, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഇത് വിവരിച്ചു പറഞ്ഞാലും അതൊക്കെ അതൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മുടെ കൾച്ചറൽ ബാരിയർ ഒക്കെ പ്രശ്നമായിട്ട് നിൽക്കും. എന്നാൽ ദൈവം ചെയ്യുന്നൊരു കാര്യമുണ്ട്, തൻ്റെ പരിശുദ്ധാത്മാവിനെ രക്ഷിക്കപ്പെടുന്നവൻ്റെ ഉള്ളിലേക്ക് തൻ്റെ ആത്മാവിനെ പകർന്നിട്ട് ആ സ്നേഹത്താൽ അവനെ അങ്ങ് നിറയ്ക്കുക. Romans 5:5, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതാ ഈ രക്ഷിക്കപ്പെട്ടപ്പോൾ ആൾക്കാർ പറയത്തില്ലേ, എന്തോ ഒരു സന്തോഷമായിരുന്നു ബ്രദറേ. ഏ കമോൺ, ആണോ? അങ്ങനെ രക്ഷിക്കപ്പെട്ടപ്പം ഭയങ്കര സന്തോഷം വന്നു എന്നുള്ളവർക്കെല്ലാം ഒരു ഹല്ലേലിയ ഉച്ചത്തിൽ തന്നെ പറയാം. ഓ പ്രൈസ് ദി ലോർഡ്. അത് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിൽ വരിക, യേശുവിൽ വരിക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹമുള്ളിലേക്ക് വരിക എന്നുള്ളതാ. നിങ്ങൾക്കറിയാമോ, ആ ഒരൊറ്റ മൊമെന്റിൽ എല്ലാ ഇൻസെക്യൂരിറ്റിയും മാറിപ്പോകുന്നു. കാരണം ഗോഡ് ഈസ് മൈ ഫാദർ. എന്റെ എല്ലാ അനാഥത്വവും മാറിപ്പോകുന്നു, ഓർഫൻഹുഡ് മാറിപ്പോവുക. കാരണം എന്തറിയാമോ, അതുവരെ നമുക്ക് ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു ഓർഫനാണെന്ന ചിന്ത അല്ലെ. ഈ ചിലർക്ക് ആരെയും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർക്ക് ആരെയും വിശ്വാസമില്ല, അപ്പനെ പോലും വിശ്വാസമില്ല. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് അകത്തോട്ട് വന്ന് ഈ സ്നേഹം കൊണ്ട് വരുമ്പം നമ്മുടെ ഉള്ളിൽ വരുന്നൊരു കോൺഫിഡൻസ് ഇതാ, ആരുമില്ലെങ്കിലും എൻ്റെ ദൈവം എനിക്കുണ്ട്, ഞാൻ പിതാവായിട്ട ദൈവത്തെ കാണുകയാണ് എൻ്റെ എല്ലാം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. പരിശുദ്ധാത്മാവിനെ കുറിച്ചേ പറയുന്നേ. ഈ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹവുമായിട്ട് വന്നു കഴിയുമ്പോൾ അനാഥത്വം മാറിപ്പോവുകയാ. ഐ എം നോട്ട് ആൻ ഓർഫൻ, I have a father in heaven. പ്രാർത്ഥന മാറി. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഒരു വയസ്സ് മുതൽ അല്ല കൊച്ചു കുഞ്ഞായിരിക്കും മുതൽ 18-19 വയസ്സ് വരെ ഈ സ്വർഗസ്ഥനായ പിതാവ് ഏറ്റവും ചുരുങ്ങിയത് 25,000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. കാരണം അത് പറയാതൊരു പ്രാർത്ഥന ഇല്ലല്ലോ. ഏത് പ്രാർത്ഥനയ്ക്കും സ്വർഗസ്ഥനായ പിതാവയാ. പക്ഷെ 19-ാമത്തെ വയസ്സിൽ ഞാനൊരു സ്വർഗസ്ഥനായ പിതാവെ പറഞ്ഞു. എപ്പോഴെന്നറിയാമോ? ആ യേശു എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവസ്നേഹവുമായിട്ട് വന്നപ്പോൾ, കണ്ണുനീരോട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ, ഓ മൈ ഫാദർ, ദ വാർഡ് ഇൻ ഹെവൻ, നോട്ട് ഓൺലി യു ആർ ഇൻ ഹെവൻ, യു ആർ വിത്ത് മീ, ഐ ആർ യു ഇൻ മീ. എൻ്റെ അനാഥത്വം മാറി തന്ന കേട്ടോ. എൻ്റെ അപ്പൻ മോശക്കാരൊന്നുമില്ല, എൻ്റെ അപ്പൻ എന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കത് അത്രയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. എന്നെ ഒത്തിരി തല്ലിയിട്ടൊന്നുമില്ല, എന്നെ ഒത്തിരി കെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ എത്ര കെയർ ചെയ്താലും ഉണ്ടല്ലോ, ഈ ഇതങ്ങോട്ട് ഈ ഹൃദയം തൃപ്തിയാകത്തില്ല. എത്ര നമ്മുടെ അപ്പന്മാർ നമ്മളെ സ്നേഹിച്ച് മറിച്ചെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഈ ഞാൻ പറഞ്ഞ അവർക്ക് എത്ര പറ്റുമെന്നേ. അവരോ ബലഹീനര, അവരവരുടെ അപ്പം സ്നേഹിച്ചില്ലെന്ന് പറഞ്ഞാൽ അവരിരിക്കുക. അപ്പം പിന്നെ ഇനിയിപ്പം ഞാൻ പറഞ്ഞത്, ഇത് മനുഷ്യന്റെ സ്നേഹം കൊണ്ടൊന്നും തികയാൻ പറ്റുന്നൊരു സംഭവമല്ല ഈ ഹൃദയം. ഈ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാവരും നമ്മെ സ്നേഹിച്ച് മറിച്ചിട്ടെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടല്ലോ, ഹൃദയം നിറയത്തില്ലെന്ന്. കാരണം അവരുടെ സ്നേഹം കൊണ്ടൊന്നും നിറയുന്നൊരു ഹൃദയമല്ല ഇത്, ദൈവത്തിന്റെ സ്നേഹത്തിൽ മാത്രം നിറയപ്പെടുന്നൊരു ഹൃദയമായത്. വേറെ ആർക്കും നിറയ്ക്കാൻ പറ്റത്തില്ല. ഇനി വേറൊരു പ്രത്യേകതയുണ്ട്, ഈ ദൈവസ്നേഹം എന്ന് അറിയുമ്പോൾ പിന്നെ ലോകത്തിൽ ആരുടെ സ്നേഹവും വിഷയമല്ല. അതിൻ്റെ അർത്ഥം വേണ്ടെന്നൊന്നുമല്ല, പിന്നെ അതൊക്കെ ആ ഓക്കെ. പണ്ടൊരാൾ അതിനെക്കുറിച്ച് പറഞ്ഞു, സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ മെഴുകുതിരി വട്ടമൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. മെഴുകുതിരി വട്ടമൊക്കെ നല്ലതാ, പക്ഷെ സൂര്യൻ ഉദിച്ചാൽ പിന്നെ എന്ത് മെഴുകുതിരി വട്ടം. ഒരു കമ്പാരിസണാ, മെഴുകുതിരി വട്ടം വേണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്, അതൊക്കെ നല്ല. പക്ഷെ സൂര്യൻ ഉദിച്ചു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി സൂര്യൻ ഉദിക്കും, അതിന്റെ ചിറകുകളിൽ രോഗശാന്തിയുണ്ട്, നിങ്ങൾ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടും. ഹല്ലേലൂയാ. ഏ കമോൺ, ഈ നീതി സൂര്യൻ ഉദിക്കുമ്പോൾ പ്രത്യേകത എന്നാണെന്ന് അറിയാമോ? ഈ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആ ചാട്ടം കണ്ടു, സൈഡൊക്കെ ചെരിഞ്ഞിട്ടുള്ളൊരു ചാട്ടമുണ്ട്, ആ തൊഴുത്തിൽ നിന്ന് അതിനെ ഒന്ന് ഫ്രീ ആക്കി വിടുമ്പം അതിൻ്റെ ഒരു ചാട്ടമുണ്ട്. ഇതുപോലൊരു തുള്ളിച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്, ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമുള്ളിലേക്ക് കടന്നു വരുമ്പം. പിന്നെ അടുത്തൊരു കാര്യം, എനിക്ക് ഒത്തിരി പറഞ്ഞു പോകണമെന്നുണ്ട്, സമയം ഇങ്ങനെ ഈ പ്രസംഗിക്കുമ്പോൾ ഈ ക്ലോക്ക്, മറ്റേ പണ്ട് ജോഷ സൂര്യനെ പിടിച്ചു നിർത്തിയ പോലെ ക്ലോക്കാരിലും പിടിച്ചു നിർത്തുകയായിരുന്നെങ്കിൽ നല്ല സൗകര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം, യേശു ആദ്യം പറഞ്ഞൊരു കാര്യം അതാ, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ധരിക്കും, ഇതിനെക്കുറിച്ചൊന്നും ആകുലചിത്തരാകണ്ട. എന്താ പറഞ്ഞേ? നിങ്ങൾക്കിവ ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവ് എന്ത് ചെയ്യുന്നു? അറിയുന്നു. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ അതാ. ഈ ചില സമയത്ത് ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ചോദ്യമുണ്ട്, ദൈവം നീ അറിയുന്നുണ്ടോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ബാരിയർ നിൽക്കുക കേട്ടോ. അതിനുവേണ്ടി നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കണ്ടേ? അതായത് ഈ എൻ്റെ സാഹചര്യങ്ങളെല്ലാം അറിയുന്നെന്ന്, എൻ്റെ ആവശ്യങ്ങൾ അറിയുന്നെന്ന്, എൻ്റെ പ്രതിസന്ധികൾ അറിയുന്നെന്ന്, എൻ്റെ ഞാൻ എന്നെ എനിക്ക് ഇതുവരെ ഓവർകം ചെയ്യാൻ പറ്റാത്ത പാപങ്ങൾ ദൈവം അറിയുന്നെന്ന്, ഇതെല്ലാം അറിയുന്നു എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഒത്തിരി ഫ്രീ ആയനെ. യേശുദാ പറഞ്ഞേ, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നെന്ന്. നമ്മുടെ ചലനങ്ങൾ അവിടെ നിന്ന് അറിയുന്നു, നമ്മുടെ വേദനകൾ അറിയുന്നു, നമ്മുടെ സങ്കടങ്ങൾ അറിയുന്നു. യെസ്, ഈ ഇങ്ങനെ ഈ ദിവസങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് അങ്ങനെ ഒന്ന് ചിന്തിക്കാനായിട്ടൊന്ന് ശ്രമിച്ചു തുടങ്ങി കേട്ടോ. അതൊരു ഭയങ്കര ആനന്ദമാണ്, ഒരു ഫ്രീഡം, ഭയങ്കര ഫ്രീഡം. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ ഓരോ സമയത്തും ഉണ്ടല്ലോ ഈ ഒരു ഫ്രീഡത്തിൽ ജീവിക്കാൻ. എൻ്റെ പിതാവിൻ്റെ സ്നേഹം എൻ്റെ മേലുണ്ട്, എൻ്റെ പിതാവ് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ അവിടെ ഒരു വശത്ത്. അതിൻ്റെയൊക്കെ നടുവിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാ, എൻ്റെ അപ്പൻ അറിയാതെ അല്ലല്ലോ ഇതൊന്നും.
ഇതൊക്കെ മഹത്വത്തിനാക്കി തീർക്കുമെന്ന്, ഇതൊക്കെ മഹത്വമായി മാറ്റുമെന്ന്. ഈ മാർത്തയും മറിയയും പറഞ്ഞവരെ നമ്മളും പറയുന്നേ എന്നറിയാമോ, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവ് ഇവിടെ ഉണ്ടാകാഞ്ഞേ, കാരണം സഹോദരൻ മരിച്ചാലേ ശരിയാവുള്ളൂ, കാരണം എന്നാലോ അടുത്ത പടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കർത്താവ് മനഃപൂർവ്വമായിട്ടൊക്കെ വെയിറ്റ് ചെയ്തേ, അവിടെ ഇരുന്ന സ്ഥലത്ത് തന്നെ വീണ്ടും കർത്താവ് എന്ത് ചെയ്തു, അവിടെ താമസിച്ചു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, രസകരം അത് വായിക്കാനായിട്ട്. കർത്താവ് മാർത്തയോട് പറഞ്ഞു, മാർത്ത ലാസർ ഉയർത്തിരുന്നേക്കും. മാർത്ത ഈ സെസേഷനിസ്റ്റ് ആട്ടോ, ഈ കൃപാവരങ്ങളൊക്കെ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്ന ആളാ. മാർത്ത പറഞ്ഞു, കർത്താവേ ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിന് ഉയർത്തിരുന്നേൽക്കും. കർത്താവ് പറഞ്ഞു, മോളെ അതല്ല പറഞ്ഞത് ഇപ്പോൾ. കാരണം എന്താ അറിയാമോ, ഈ നിൽക്കുന്ന താരെന്നറിയാമോ, ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആൾ മാത്രമല്ല ഉയർത്തെഴുന്നേൽപ്പും കൂടിയാ, ഞാൻ തന്നെ പുനരുദ്ധാനം. ജീവൻ കൊടുക്കുക മാത്രമല്ല ഞാൻ തന്നെ ജീവൻ. വഴി കാണിക്കുന്ന ആൾ മാത്രമല്ല ഞാൻ തന്നെ വഴി. ആ ഈ മുമ്പിൽ നിൽക്കുന്ന ആള് ആരെന്നറിയാവോ, ഈ സാക്ഷാൽ പുനരുദ്ധാനം മുമ്പിൽ നിൽക്കുക, സാക്ഷാൽ റിസറക്ഷൻ മുമ്പിൽ നിൽക്കുക. അതുകൊണ്ട് ഇപ്പം നടക്കുമെന്ന് ഈ പറഞ്ഞെന്ന്, ഇപ്പം നടക്കുമെന്ന്. ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഈ കർത്താവ്, ഞാൻ പറയട്ടെ, കർത്താവിന് നമ്മുടെ പ്രശ്നങ്ങളെ മഹത്വമാക്കി മാറ്റുവാനായിട്ട് കഴിയും. അവൻ താമസിക്കുന്നെങ്കിൽ അത് മഹത്വത്തിനായിട്ട് മാറ്റാനുള്ളൊരു പരിപാടി കർത്താവിനുണ്ട്. നമ്മെ വിളിച്ച് മക്കളാക്കിയെങ്കിൽ നമ്മുടെ ഹോൾസെയിൽ, ഞാൻ അങ്ങനെ പറയട്ടെ, നമ്മുടെ ഹോൾസെയിൽ ഉത്തരവാദിത്തം കർത്താവിനാ. യെസ്, എന്നെ വിളിച്ചെങ്കിൽ എന്റെ മുഴുവൻ, എന്റെ ഭൂതം, ഭാവി, വർത്തമാനം, മൈ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ, മൈ എവരിത്തിങ് ഇത് കൊട്ടപ്പടിക്ക് കർത്താവ് വിലക്കെടുത്തിരിക്കുക. ഇതൊക്കെ ഇടയ്ക്ക് മറന്നു പോകുമ്പോഴാണ് നമ്മൾ ഈ ഡൗണായി പോകുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നറിയാമോ, ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ അറിയുള്ളൂ എന്റെ കൃത്യം കാര്യം. ഞാൻ ഈ പിള്ളേരെ കണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്നറിയാവോ, അപ്പൻ എവിടെയാവാ. അമ്മയുണ്ടെന്ന് പറഞ്ഞാൽ പോലും സമ്മതിക്കത്തില്ല. അപ്പനെന്തി, അപ്പനെന്തി, പിന്നെ അതിനുശേഷമാണ് അതിന് അമ്മയുടെ കാര്യം ചോദിക്കുന്നത്. ഓക്കെ, അപ്പനെന്തി, അപ്പം പോ സൈൻ ചെയ്യാൻ. അപ്പൻ എന്തെങ്കിലും സീരിയസ് പ്രശ്നം പറയാനുണ്ടെങ്കിൽ ആരോടാ പറയുന്നേ, അപ്പനോടാ പറയുന്നേ, എല്ലാ കാര്യങ്ങളും അപ്പൻ്റെ ഉത്തരവാദിത്വമാ. ഞാൻ പറഞ്ഞത് അപ്പൻ എന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരവാദിത്വമാ. നമ്മളോട് അപ്പമ്മ, ഇവിടെ അപ്പന്മാരായവരോട് അല്ലെങ്കിൽ അമ്മമാരായവരോട് നിങ്ങളുടെ മക്കളുടെ കാര്യം നോക്കണമെന്നൊക്കെ പറയുമ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ പറയുന്ന അപ്പന് നമ്മുടെ കാര്യം നോക്കാതിരിക്കാൻ പറ്റുമോ? ഏ കമോൺ, നമ്മളോട് പറയുകയാണതേ മക്കളെ ട്രെയിൻ ചെയ്യണം, മക്കളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്കൊരപ്പനല്ലേ. അപ്പോ ഞാൻ മകൻ, എൻ്റെ ഉത്തരവാദിത്വം മൊത്ത ഉത്തരവാദിത്വം കർത്താവിൻ്റെ കയ്യിലാണ് ഞാൻ പറഞ്ഞേ. മുഴുവൻ ഉത്തരവാദിത്വവും, എന്റെ മുഴുവൻ ഉത്തരവാദിത്വവും എന്റെ സ്വർഗസ്ഥനായ പിതാവിനാ. മുഴുവൻ ഉത്തരവാദിത്വവും എന്നെ മഹത്വമാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം അവിടുത്തേക്ക. ഓക്കെ, എന്റെ റോൾ ഉണ്ടെന്നേ, അതൊക്കെ നമുക്ക് അതിലേക്ക് വരാം. എന്റെ റോളൊക്കെ ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു വേർഡും കൂടെ അതിലൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു വാക്ക് ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ 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 അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തെ വാക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. ഈ എബ്രായ ലേഖനത്തിൻ്റെ ഒരു വാക്യമാണ്, എബ്രായ ലേഖനം. പക്ഷേ നമുക്ക് ഇച്ചിരി വിഷമമുള്ള വാക്യമാണ്, എന്നാലും അതും വായിക്കാതിരിക്കാൻ പറ്റത്തില്ലോ. എബ്രായർ അതിൻ്റെ 12-ാം അധ്യായം. അതിൻ്റെ 6-ാം വാക്യം, Hebrews 12:6.
കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞു
പോകും. ശ്രദ്ധിച്ചേ, അപ്പൻ അങ്ങനത്തെ കാര്യ പരിപാടിയും കൂടെ, സ്നേഹത്തിന്റെ വേറൊരു ഭാഗമാണ് അടി. ഓക്കെ, ഡിസിപ്ലിനിങ്. അതുകൊണ്ട് ഞാൻ ഇന്ന് വരെ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഇന്ന് രാവിലെ ശ്രദ്ധിച്ചു. ഞാൻ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ വാക്യം ഓർമ്മ വന്നപ്പോൾ ഇതൊന്നും തപ്പിയേക്കാന്ന് ഇരുന്ന് ബൈബിളിൽ നോക്കിയപ്പോഴത്തേന് അതിനോട് ചേർന്ന് നടക്കുന്ന ഒരു വാക്യം കണ്ടേ എന്റെ തൊട്ട് മുകളിൽ. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്ന് വായിക്കാം, 12:5, Hebrews 12:5 വായിച്ചു. ആൻഡ് and you have forgotten the exhortation which is addressed to you as my son, as sons. Okay, your Old Testament quoting. My son, do not regard lightly the discipline of the Lord, nor faint when you are reproved by him. Ah, ശ്രദ്ധിച്ചേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എനിക്ക് തോന്നി. മലയാളം വായിച്ചു മനസ്സിലായി, ഇംഗ്ലീഷ് വായിച്ചു ക്ലിയർ ആയി. മോനെ, കർത്താവ് തല്ലുമ്പം അതിനെ ചുമ്മാതെ സിമ്പിളായിട്ട് എടുക്കരുത്, പിന്നെ ബോധം കെട്ട് വീഴുകയും വേണ്ടെന്ന്. ഓക്കെ, അങ്ങനെ അതിൻ്റെ അർത്ഥം. ഇപ്പൊ നമ്മൾ രണ്ട് ലെവലിലാണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ ആ സാരയില്ലെന്ന്, അടി കിട്ടിയിട്ട് മനസ്സിലാകുന്നില്ല, സാരയില്ല, സിമ്പിളായിട്ട് എടുക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ, എന്തേലും അടി വന്നാൽ പിന്നെ ബോധം കെട്ട് വീഴുക, പിന്നെ ആ പാടെ എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു, അയ്യോ എല്ലാം എൻ്റെ പോയി. ഈ രണ്ട് എക്സ്ട്രീമാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഞാൻ ഇന്ന് ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ആ ഇങ്ങനെ ഒരു പരിപാടി കർത്താവിൻ്റെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, നമ്മളത് ബോധം കെട്ട് വീഴണ്ടെന്നേ. ഡിസിപ്ലിനിങ് ഒക്കെ വരുമ്പം ബോധം കെട്ട്, അയ്യോ ഞാൻ തകർന്നു പോയേ, വേണ്ട, തകർത്തൊന്നുമില്ല. പിന്നെ സിമ്പിളായിട്ട് എടുക്കരുത്, കർത്താവേ എന്താ ഇതിലൂടെ എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തണമേ, എന്തിനാ വേണ്ടി കർത്താവ് ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ അടുത്ത വാക്യം, അതിൻ്റെ പത്താം വാക്യം, 12:10.
അവൻ ശിക്ഷിച്ചത് കുറേ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിനെ, നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്.
ശ്രദ്ധിച്ചേ, അപ്പൊ അവൻ ഡിസിപ്ലിൻ ചെയ്യുന്നെങ്കിൽ എന്തിനു വേണ്ടിട്ടാ? അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ. എനിക്ക് ഒത്തിരി വാക്യം ഓർമ്മ വരുന്നു, ഇത് ബൈബിൾ അടച്ചു വെച്ചു. ഈ ഫസ്റ്റ് പീറ്റർ ഒരു വാക്യമുണ്ട്, നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ, അനുസരണമുള്ള മക്കളായി. ഓക്കെ, ബി ഒബീഡിയൻ ചിൽഡ്രൻ. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? അവൻ്റെ വിശുദ്ധിയിലേക്ക് പോകാനായിട്ട്. അതിനും കർത്താവ് രൂപം പറഞ്ഞു. ഒരപ്പന് രണ്ട് മക്കളുണ്ടായിരുന്നു. മൂത്തവനോട് പറഞ്ഞു, വയൽ പോയി ജോലി ചെയ്യാം. അവൻ പറഞ്ഞു, പോകാവപ്പ, പോയില്ല. ഇളയവൻ പറഞ്ഞു, പോകത്തില്ലപ്പ എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ പോയി. അപ്പം അത് അനുസരണമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ഈ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കൊണ്ടുനടക്കണം, താരാട്ട് പാടി കൊണ്ടുനടക്കണം. എൻ്റെ അപ്പൻ്റെ കരങ്ങളിലാണ് ഞാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈവൻ ഒരു പ്രീഡിഗ്രിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, പെട്ടെന്ന് ഞാൻ മമ്മിയുടെ കൂട്ടത്തിൽ കയറി കിടക്കും. കാരണം പിന്നെ വിറയലും കോച്ചും ഒക്കെയാണ്, അപ്പോൾ പിന്നെ രക്ഷയില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് ആരെങ്കിലും ഒന്ന് കംഫർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഉണ്ടല്ലേ, ആരെങ്കിലും മരിക്കുമ്പോഴത്തേന് നമ്മൾ അതൊരു ഷോൾഡർ കൊടുക്കത്തില്ല, ഷോൾഡറിലോട്ടൊന്ന് വീഴുന്നേ. ഞാൻ പറഞ്ഞത്, ദാറ്റ് ഷോൾഡർ ഈസ് ഓൾവേസ് അവൈലബിൾ. ഏത് സമയത്തും നമുക്ക് ഈ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് ഓടിച്ചെല്ലാം. ഹൃദയം കൊണ്ട് ഓടിച്ചെല്ലുമ്പോൾ ഒരു താരാട്ട് പാടുന്ന സ്നേഹവാനായ പിതാവാ, അമ്മയെ പോലെ. ഏശയ്യാവ് 66 കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, അമ്മയെ പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങളെ മുഴങ്കാലിരുത്തി ലാളിക്കും. അവിടുന്ന് ഒരു അപ്പൻ മാത്രമല്ല, അവിടുന്ന് ഒരു അമ്മയും കൂടിയാ. ഒരമ്മയുടെ ഹൃദയവും കർത്താവിനുണ്ട്, നമ്മെ മുഴങ്കാലിരുത്തി ലാളിക്കുന്ന സ്നേഹവാനായ പിതാവാ. പ്രൈസ് ദി ലോർഡ്. That is a confidence. നമുക്ക് ഇത് തരുന്ന പോലെ ഒരു കോൺഫിഡൻസ് വേറെ ഇല്ല കേട്ടോ. എല്ലാ ഭയങ്ങളും മാറിപ്പോവും. നാളത്തെ കാര്യം എനിക്ക് ഭയപ്പെടണമെന്ന് എൻ്റെ അപ്പൻ എന്നെ, എൻ്റെ അപ്പൻ എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ ഭാവി എൻ്റെ അപ്പൻ്റെ കാര്യങ്ങളില്ല. Nobody can. No Satan can. No human beings can. Nobody can. എന്നെ എൻ്റെ അപ്പൻ്റെ അനുവാദമില്ലാതെ എന്നെ ആർക്കും തൊടാൻ കഴിയത്തില്ല. അതിൻ്റെ അർത്ഥം എനിക്കൊന്നും വരത്തില്ലെന്നാണോ? അല്ല, തകർച്ചകളൊക്കെ വരാം, പ്രശ്നങ്ങൾ വരാം. അതിലൂടെയൊക്കെ എന്നെ പഠിപ്പിച്ച് 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 എന്നെ വളർത്തി വലുതാക്കി ആ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപനാക്കുന്ന, തൻ്റെ വിശുദ്ധിയിലേക്ക് എന്നെ വളർത്തുന്ന സ്നേഹവാനായ പിതാവ് അവിടുന്ന്. ഹല്ലേലൂയ. ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞോട്ടെ, ഈ സ്നേഹം എപ്പോഴും അറിയാൻ ഒരു മാർഗമുള്ളൂ കേട്ടോ. ലിസൺ ടു മീ, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്. ഈ സ്നേഹം എപ്പോഴും, ഈ സ്നേഹത്തിൽ നടക്കണമെങ്കിൽ ഒരു സിമ്പിൾ കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഏ കമോൺ, ആത്മനിറവിലുള്ള ജീവിതമാണ്
ശരിക്കും പറഞ്ഞാൽ ഈ ദൈവസ്നേഹത്തിൻ്റെ നിറവിൽ എപ്പോഴും നടക്കാൻ പറ്റുന്ന ജീവിതം. ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ്. ഇപ്പൊ നമുക്ക് ഈ ആത്മ നിറവിലുള്ളൊരു ജീവിതം വേണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് വേണം, അതിനുവേണ്ടിയുള്ളൊരു ആഗ്രഹവും പ്രാർത്ഥനയും വേണം. നമുക്ക് അല്പസമയം എന്നൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ. അതുകൊണ്ട് അന്യഭാഷയുടെ വരവുള്ള ആൾക്കാർ സാറിനെ പറയാറുണ്ട്, പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു ഒരു ചില പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒത്തിരി ഒരു റെസ്റ്റിലേക്ക് അവർ വന്നു. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മൾ മാതൃഭാഷയിൽ പ്രാർത്ഥിച്ചാലും മതി. കർത്താവേ, എനിക്ക് ആത്മാവിൻ്റെ നിറവ് വേണം, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. കാരണം ആത്മ നിറവിലാണ് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിൽ എപ്പോഴും നടക്കാൻ പറ്റുന്നത്. കാരണം റോമൻസ് 5:5, ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും